ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലെ കാൽഗറിയിലെത്തി. ഇസ്രയേലിന്റെ സ്വയം സംരക്ഷണാവകാശം നിലനിർത്തിക്കൊണ്ടുതന്നെ മധ്യേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് G7 അംഗരാജ്യങ്ങൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരസ്യപ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് ഇനി വിരലിലിടാവുന്ന മണിക്കൂറുകൾ മാത്രം. സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി തുടരുന്നു. അരിവാൾ രോഗത്തെപ്പറ്റി അവബോധം വളർത്താൻ ആരോഗ്യവകുപ്പ് ഒരു വർഷത്തെ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് കാനഡയിലെ കാൽഗറിയിലെത്തി. ഉച്ചകോടിയിൽ വിവിധ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും പ്രധാനപ്പെട്ട ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. വൈകിട്ട് കാനഡയിലെ കനാനാസ്കസിൽ G7 ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. ആഗോള വിഷയങ്ങളെക്കുറിച്ച് രാജ്യതലവന്മാരുമായും അന്താരാഷ്ട്ര സംഘടനാ മേധാവികളുമായും പ്രധാനമന്ത്രി കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും. ഊർജ്ജ സുരക്ഷ, സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും കൂടിക്കാഴ്ചകൾ. മധ്യേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് G7 നേതാക്കൾ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. ഇസ്രയേലിന്റെ സ്വയം സംരക്ഷണാവകാശം ഉറപ്പാക്കിക്കൊണ്ടുതന്നെ ഇറാനുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കാൻ അംഗരാജ്യങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസ്താവന പറയുന്നു. സംഘർഷത്തിൽ സിവിലിയന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ പ്രാധാന്യം പ്രസ്താവനയിൽ എടുത്തുപറയുന്നു. മേഖലയിലെ അസ്ഥിരതയ്ക്കും ഭീകരതയ്ക്കും മുഖ്യ കാരണം ഇറാനാണെന്ന് അവർ കുറ്റപ്പെടുത്തി. ആണവായുധം സ്വന്തമാക്കാൻ ഇറാന് അവസരമുണ്ടാകരുതെന്ന നിലപാടും അവർ ആവർത്തിച്ചു. ഇറാനിലെ സംഘർഷം അവസാനിക്കുന്നതോടെ മധ്യേഷ്യയിലെ ശത്രുത ഇല്ലാതെയാകും. ഗാസയിലെ വെടിനിർത്തലിനും ഇത് വഴിയൊരുക്കുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു. സംഘർഷത്തെ തുടർന്ന് രാജ്യാന്തര ഇന്ധന വിപണിയിലുണ്ടാവുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ യോജിച്ച് പ്രവർത്തിക്കാനും G7 രാജ്യങ്ങൾ സന്നദ്ധത അറിയിച്ചു. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് ടെഹ്റാനിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ എംബസിയുടെ നേതൃത്വത്തിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. മറ്റ് ഇന്ത്യക്കാരോടും നിലവിലെ ഗതാഗത സൌകര്യങ്ങൾ ഉപയോഗിച്ച് ടെഹ്റാനിൽ നിന്ന് പുറത്തേക്ക് മാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാനിൽ നിന്നും അർമേനിയൻ അതിർത്തി വഴി ഒഴിഞ്ഞുപോകുന്നതിന് സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇങ്ങനെ പോകുന്നവർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും ഇന്ത്യൻ എംബസി ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച എയർ ഇന്ത്യ പൈലറ്റ് ക്യാപ്റ്റൻ സുമീത് സബർവാളിന്റെ മൃതദേഹം മുംബൈയിലെ വസതിയിലെത്തിച്ചു. DNA പരിശോധനയ്ക്ക് ശേഷമാണ് സുമീത്തിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. വിമാന ദുരന്തത്തിൽ മരിച്ച 135 പേരുടെ മൃതദേഹങ്ങൾ DNA പരിശോധനയിൽ തിരിച്ചറിഞ്ഞു. ഇതിൽ 101 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. മൃതദേഹങ്ങളുടെ DNA പരിശോധന ദ്രുതഗതിയിൽ തുടരുകയാണെന്നും 2 ദിവസത്തിനകം ഇത് പൂർത്തീകരിക്കാനാകുമെന്നും അഹമ്മദാബാദ് സിവിൽ ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. രാജ്യത്ത് സജീവ കോവിഡ് കേസുകൾ 6836 ഉയർന്നു. 1168 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ഇന്നലെ ഒരു മരണവും രേഖപ്പെടുത്തി. കഴിഞ്ഞ January 1 ശേഷം ഇതുവരെ 21717 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 14772 പേർക്ക് രോഗം ഭേദമായി. 109 പേർ മരിച്ചു. 2027 സെൻസസിൽ ജാതി സെൻസസ് ഉൾപ്പെടുത്തില്ലെന്ന സാമൂഹിക മാധ്യമങ്ങളിലെ വാർത്തകൾ കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. ഓൺലൈനിൽ പ്രചരിക്കുന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങളിൽ വിശ്വസിക്കരുതെന്ന് PIB ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. എല്ലാ വർഷവും December 4 ഏകപക്ഷീയ നിർബന്ധിത നടപടികൾക്കെതിരായ അന്താരാഷ്ട്ര ദിനമായി പ്രഖ്യാപിക്കുന്ന പ്രമേയം UN പൊതുസഭ അംഗീകരിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങൾക്കും UN ചാർട്ടറിനും അനുസൃതമല്ലാതെ വികസ്വര രാജ്യങ്ങളിൽ ഏകപക്ഷീയമായ സാമ്പത്തിക വ്യാപാര നടപടികൾ സ്വീകരിക്കുന്നതില്ലെന്നും പ്രഖ്യാപിക്കുന്നതില്ലെന്നും വിട്ടുനിൽക്കാൻ രാജ്യങ്ങളോട് അഭ്യർത്ഥിക്കുന്നതാണ് പ്രമേയം. ഇന്ന് ലോക മരുവൽക്കരണ വരൾച്ച പ്രതിരോധ ദിനം. മരുവൽക്കരണവും വരൾച്ചയും പ്രതിരോധിക്കാൻ തന്ത്രങ്ങൾ എന്ന വിഷയത്തിൽ ജോധ്പൂരിൽ ദേശീയ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രി രൂപേന്ദ്ര യാദവ് അധ്യക്ഷനായിരിക്കും. കമൽഹാസന്റെ തഗ്ലൈഫ് എന്ന ചിത്രം കർണാടകയിൽ റിലീസ് ചെയ്യുന്നതിനെതിരായ പ്രതിഷേധത്തെ സുപ്രീംകോടതി വിമർശിച്ചു. ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്നത് ശരിയല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. സെൻസർ ബോർഡ് അനുമതി നൽകിയ ചിത്രം പ്രദർശിപ്പിക്കാൻ സാഹചര്യമൊരുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റുകളാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരസ്യപ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. പ്രചാരണ സമാപനം അവിസ്മരണീയമാക്കാൻ മുന്നണി സ്ഥാനാർത്ഥികളും കക്ഷിരഹിതരും അടവുകൾ 18 പയറ്റുകയാണ്. മലപ്പുറം പ്രതിനിധി M സുരേഷ് ബാബുവിന്റെ റിപ്പോർട്ട്.
പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകൾ ശക്തി തെളിയിക്കാനുള്ള പ്രകടനമാക്കാനാണ് LDF, UDF, NDS മുന്നണികളുടെ തീരുമാനം. ചെറിയതോതിൽ മഴയുണ്ടെങ്കിലും അണികളുടെ ആവേശത്തെ അതൊന്നും തന്നെ ബാധിച്ചിട്ടില്ല. എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും ചെറുതും വലുതുമായ റോഡ് ഷോകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രധാനമായും നിലമ്പൂരിലും എടക്കരയിലുമായിരിക്കും ഇന്ന് വൈകിട്ട് കേന്ദ്രീകരിച്ച കൊട്ടിക്കലാശ പരിപാടികൾ നടക്കുക. മൂന്നാഴ്ചക്കാലത്തെ പ്രചാരണത്തിലൂടെ ജനമനസ്സുകൾ തങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് പ്രധാന സ്ഥാനാർത്ഥികളെല്ലാം. വികസനത്തിനും ജനക്ഷേമത്തിനും വോട്ട് നൽകി മലയോര ജനത തുടർച്ചയായി മൂന്നാം തവണയും LDFനൊപ്പം നിൽക്കുമെന്നാണ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പ്രതീക്ഷ. നിലമ്പൂരിന് പൊതുവെ UDF മനസ്സാണെന്നും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനരോഷം കൂടി ചേരുന്നതോടെ 10,000 മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ വിജയം സുനിശ്ചിതമാണെന്നാണ് സാരഥി ആരടൻ ഷൌക്കത്തിന്റെ അഭിപ്രായം. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മികച്ച രീതിയിലുള്ള പ്രചാരണം നടത്തിയതിന് നേട്ടം വോട്ടിൽ പ്രതിഫലിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും കൂട്ടരും കരുതുന്നു. മുന്നണികളെല്ലാം കടത്തിവെട്ടി ശക്തി തെളിയിക്കാൻ കഴിയുമെന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന്റെ ശുഭപ്രതീക്ഷ.
ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും മറ്റന്നാളും അവധിയായിരിക്കുമെന്ന് മലപ്പുറം ജില്ലാ കലക്ടർ അറിയിച്ചു. പോളിംഗ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിന് ഇന്നു മുതൽ 23 വരെയും അവധിയായിരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി തുടരുന്നു. അതിശക്ത മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാൾ വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. വൻ നാശനഷ്ടം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ കണ്ണൂർ ജില്ലയിൽ 13 വീടുകളാണ് ഭാഗികമായി തകർന്നത്. മഴക്കെടുതിയിൽ 4 പേർക്ക് പരിക്കേറ്റു. കൊട്ടിയൂർ ബാവലിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ടയാളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം തുടരുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കണ്ണൂർ ജില്ലയിൽ 23 ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചു. 1954 കർഷകരെയാണ് ബാധിച്ചത്. 2,49,00,000 രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നതായി കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു. തെങ്ങ് വാഴ കവുങ്ങ് എന്നിവയ്ക്കാണ് കൂടിയ തോതിൽ നാശനഷ്ടമുണ്ടായിട്ടുള്ളത്. പഴശ്ശി ഡാമിന്റെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 13 തുറന്നു. മിക്ക ഷട്ടറുകളും 2 മീറ്റർ കണ്ട് ഉയർത്തിയിരിക്കുകയാണ്.
ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പും കേന്ദ്ര ജല കമ്മീഷനും ഏതാനും നദികളിൽ ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ നൽകി. കാസർഗോഡ് ഉപ്പള നീലേശ്വരം മൊഗ്രാൽ കോഴിക്കോട് കോരപ്പുഴ പത്തനംതിട്ട മണിമലയാറുകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. തൃശൂർ കരുവന്നൂർ പുഴയിലും പാലക്കാട് ഭവാനി പുഴയിലും മഞ്ഞ ജാഗ്രത നൽകി. ഈ നദികളിൽ ഇറങ്ങാനോ മുറിച്ചു കടക്കാൻ ശ്രമിക്കാനോ പാടില്ല. തീരവാസികൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. ശബരിമല സന്നിധാനത്തും പരിസരങ്ങളിലും ഇടവിട്ട ശക്തമായ മഴ തുടരുകയാണ്. മഴയത്ത് ഏതാനും ഭക്തർക്ക് തെന്നി വീണ് പരിക്കേറ്റതോടെ നീലിമപാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. പമ്പയിൽ പമ്പാ സ്നാനത്തിനും 2 ദിവസമായി നിയന്ത്രണമുണ്ട്. കനത്ത മഴയിലും കാറ്റിലും കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടം. കുമാരനെല്ലൂർ വില്ലേജിൽ 2 വീടുകളിൽ വെള്ളം കയറി. ഇവരെ മാറ്റിപ്പാർപ്പിച്ചു. പലയിടത്തും വീടുകൾക്ക് മുകളിൽ മരങ്ങൾ വീണു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഇളനീർ വെപ്പ് രാത്രി ആരംഭിക്കും. രാത്രി മന്ദംചേരിയിലെ ബാവലിക്കരയിൽ കാത്തിരിക്കുന്ന ഇളനീർ വ്രതക്കാർ രാശി വിളിക്കുമ്പോൾ സന്നിധാനത്തേക്ക് ഓടിയെത്തി ഇളനീർ കാവുകൾ സമർപ്പിക്കും. നാളെയാണ് ഇളനീരാട്ടം. അരിവാൾ രോഗത്തെപ്പറ്റി അവബോധം വളർത്താൻ ആരോഗ്യവകുപ്പ് 1 വർഷത്തെ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ആരോഗ്യവകുപ്പും ട്രൈബൽ വകുപ്പും ചേർന്നാണ് ക്യാമ്പയിൻ നടത്തുന്നത്. സിക്കിൾ സൺ രോഗം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചികിത്സാ കേന്ദ്രങ്ങൾ, സഹായ പദ്ധതികൾ എന്നിവയെപ്പറ്റി വിശദാംശങ്ങൾ ജനങ്ങളിലെത്തും. ഗോത്ര ഭാഷയിലുൾപ്പെടെ പ്രത്യേക സന്ദേശങ്ങളും ക്യാമ്പയിന്റെ ഭാഗമായി തയ്യാറാക്കും. പരിപാടിയുടെ ലോഗോ മന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്തു. FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്നും നാളെയും അർജന്റീനയെ നേരിടും. ലണ്ടനിലെ ലീ വാലി ഹോക്കി ആൻഡ് ടെന്നീസ് സെന്ററിലാണ് മത്സരം. പട്ടികവിഭാഗ വികസന വകുപ്പുകളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപം തെറ്റിദ്ധാരണാജനകമാണെന്ന് മന്ത്രി OR കേളു വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ബജറ്റ് വകയിരുത്തലുകളിലെ തുകയുടെ മികച്ച വിനിയോഗം സാധ്യമാക്കിയിട്ടുണ്ടെന്നും തുക വെട്ടിക്കുറച്ചിട്ടില്ലെന്നും മന്ത്രി കണക്കുകൾ കാണിച്ച് വ്യക്തമാക്കി. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ആശ്വാസ കിരണം ധനസഹായ പദ്ധതിയിലെ ഗുണഭോക്താക്കൾ തുടർ സഹായത്തിന് ലൈഫ് സർട്ടിഫിക്കറ്റ് July 15 സമർപ്പിക്കണമെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അറിയിച്ചു. നേരിട്ടോ തപാൽ വഴിയോ സർട്ടിഫിക്കറ്റുകൾ നൽകാം. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലെ കാൽഗറിയിലെത്തി. ഇസ്രയേലിന്റെ സ്വയം സംരക്ഷണാവകാശം നിലനിർത്തിക്കൊണ്ടുതന്നെ മധ്യേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് G7 അംഗരാജ്യങ്ങൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരസ്യപ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി തുടരുന്നു. അരിവാൾ രോഗത്തെപ്പറ്റി അവബോധം വളർത്താൻ ആരോഗ്യവകുപ്പ് ഒരു വർഷത്തെ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.